ഓം ശാന്തി. 18/7/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, സ്വയം തന്നോട് തന്നെ ദയ കാണിക്കൂ. ബാബ ഏതൊരു ശ്രീമതമാണോ നൽകുന്നത്, അതനുസരിച്ച് നടക്കൂ. ബാബയുടെ ശ്രീമതമാണ് കുട്ടികളെ സമയം നഷ്ടപ്പെടുത്തരുത്, നേരായ കർമ്മം ചെയ്യൂ. ചോദ്യം: ആരാണോ ഭാഗ്യശാലി കുട്ടികൾ, അവരുടെ മുഖ്യ ധാരണ എന്താണ്? ഉത്തരം: ഭാഗ്യശാലി കുട്ടികൾ അതിരാവിലെ എഴുന്നേറ്റ് ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കും, ബാബയോട് മധുരമധുരമായി സംസാരിക്കും, ഒരിക്കലും സ്വയത്തോട് ദയാശൂന്യരായിരിക്കില്ല. അവർ പാസ് വിത്ത് ഓണർ ആകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്ത് സ്വയത്തെ രാജ്യപദവിക്ക് യോഗ്യരാക്കും. ഓം ശാന്തി. കുട്ടികൾ ബാബയുടെ മുന്നിലിരിക്കുകയാണ്, അറിയുന്നുണ്ട് അത് നമ്മുടെ പരിധിയില്ലാത്ത അച്ഛനാണ്. പരിധിയില്ലാത്ത സുഖം നൽകുന്നതിന് വേണ്ടി ശ്രീമതം നൽകിക്കൊണ്ടിരിക്കുന്നു. ബാബയുടെ മഹിമ പാടുന്നുണ്ട് ദയാഹൃദയൻ മുക്തേശ്വരൻ. വളരെ മഹിമ പാടുന്നു. ബാബ പറയുന്നു, കേവലം മഹിമയുടെ കാര്യമൊന്നുമില്ല, കുട്ടികൾക്ക് വഴി കാണിക്കുക, ഇത് അച്ഛന്റെ കടമയാണ്. പരിധിയില്ലാത്ത അച്ഛൻ വഴി ശ്രീമതം നൽകുന്നു. അച്ഛൻ ഉയർന്നതിലും ഉയർന്നതാണെങ്കിൽ ആ അച്ഛന്റെ വഴിയും, അതായത് ശ്രീമതവും, ഉയർന്നതിലും ഉയർന്നതായിരിക്കും. ശ്രീമതം എടുക്കുന്നത് ആത്മാവാണ്. നല്ലതും മോശവുമായ കർമ്മം ചെയ്യുന്നതും ആത്മാവാണ്. ഈ സമയം ലോകത്തിന് ലഭിക്കുന്നത് രാവണന്റെ വഴിയാണ്. നിങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നത് രാമന്റെ വഴിയാണ്. രാവണന്റെ അഭിപ്രായത്തിലൂടെ ദയയില്ലാത്തവരായി തെറ്റായ കർമ്മം ചെയ്യുന്നു. ബാബ കുട്ടികൾക്ക് ശ്രീമതം നൽകുന്നു, നേരായ നല്ല കർമ്മം ചെയ്യൂ. ഏറ്റവും നല്ല കർമ്മം സ്വയം തന്റെ മേൽ ദയ കാണിക്കൂ. നിങ്ങൾ അറിയുന്നുണ്ട് നമ്മൾ ആത്മാവ് സതോ പ്രധാനമായിരുന്നു, വളരെ സുഖിയായിരുന്നു. പിന്നീട് രാവണന്റെ അഭിപ്രായം ലഭിച്ചതിലൂടെ തമോ പ്രധാനമായി. ഇപ്പോൾ ബാബ വീണ്ടും ശ്രീമതം നൽകുന്നു, അതായത് ഒരു ബാബയുടെ ഓർമ്മയിൽ ഇരിക്കൂ. ഇപ്പോൾ സ്വയത്തിന്റെ മേൽ ദയ കാണിക്കൂ. ഈ ശ്രീമതം നൽകുന്നു. ബാബ ദയ കാണിക്കില്ല, ബാബ ശ്രീമതം നൽകുന്നു. അങ്ങനെ അങ്ങനെ ചെയ്യൂ. തന്റെ മേൽ സ്വയം ദയ കാണിക്കൂ. സ്വയം ആത്മാവ് എന്ന് മനസ്സിലാക്കി തന്റെ പതീത പാവനനായ അച്ഛനെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങൾ പാവനമാകും. നിങ്ങൾക്കെങ്ങനെ പാവനമാകാം, ഇതിനുള്ള നിർദ്ദേശം ബാബ നൽകുന്നു. ബാബ തന്നെയാണ് പതീതരെ പാവനമാക്കുന്നവൻ. ആ ബാബ ശ്രീമതം നൽകുന്നു. ഒരുപക്ഷെ ആ ബാബയുടെ ശ്രീമതമനുസരിച്ച് നടന്നില്ല എങ്കിൽ തന്റെ മേൽ ദയയില്ലായ്മ കാണിക്കുന്നു. ബാബ ശ്രീമതം നൽകുന്നു, കുട്ടികളെ സമയം നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ആത്മാവാണ്, ഈ പാഠം പക്കായാക്കൂ. ശരീര നിർവഹണാർത്ഥം ജോലിയും മറ്റും ചെയ്ത് അതിൽ നിന്നും സമയം കണ്ടെത്തി യുക്തി രചിക്കൂ. കർമ്മം ചെയ്തുകൊണ്ടും ആത്മാവിന്റെ ബുദ്ധി ബാബയുടെ ഭാഗത്ത് ആയിരിക്കണം. ഏതുപോലെ പ്രിയതമനും പ്രിയതമയും കർമ്മം ചെയ്യുന്നുണ്ടല്ലോ, രണ്ടുപേരും പരസ്പരം പ്രിയമുള്ളവരാണ്. ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ ഭക്തിമാർഗത്തിലും ഓർമ്മിച്ചിരുന്നു. ചിലർ ചോദിക്കും, എങ്ങനെ ഓർമ്മിക്കും? ഓർമ്മിക്കുന്നതിന് ആത്മാവിന്റെയും പരമാത്മാവിന്റെയും രൂപമെന്താണ്? എന്തുകൊണ്ടെന്നാൽ പരമാത്മാവ് നാമരൂപത്തിൽ നിന്ന് വേറിട്ടവൻ എന്ന് ഭക്തിമാർഗത്തിൽ പാടുന്നു. പക്ഷേ അങ്ങനെയല്ല. പറയുന്നുണ്ട് ഭൃഗുടി മധ്യത്തിൽ ആത്മാവ് നക്ഷത്രത്തെ പോലെ തിളങ്ങുന്നു. പിന്നീട് ആത്മാവ് എന്താണ്, അതിനെ കാണുവാൻ കഴിയില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു? അതറിയേണ്ട വസ്തുവാണ്. ആത്മാവിനെയും അറിയുന്നു, പരമാത്മാവിനെയും അറിയുന്നു. അത് അതിസൂക്ഷ്മമായ വസ്തുവാണ്, മിന്നാ മിനിങ്ങിനേക്കാളും സൂക്ഷ്മം. ശരീരത്തിൽ നിന്ന് എങ്ങനെ പോകുന്നു അറിയുവാനേ കഴിയില്ല. ആത്മാവുണ്ട്, സാക്ഷാത്കാരവും ഉണ്ടാകുന്നു. ആത്മാവിന്റെ സാക്ഷാത്കാരമുണ്ടായി, പക്ഷേ എന്താ, അത് നക്ഷത്രം പോലെ സൂക്ഷ്മമാണ്. സ്വയത്തെ ആത്മാവ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഏതുപോലെ ആത്മാവ്, അതുപോലെ പരമാത്മാവും ആത്മാവാണ്. പക്ഷെ പരമാത്മാവിനെ പറയുന്നത് സുപ്രീം സോൾ. ജനന മരണത്തിൽ വരുന്നുമില്ല. ആരാണോ ജനന മരണരഹിതൻ, അവരെയാണ് പരമമെന്ന് പറയുന്നത്. ബാക്കി മുക്തിധാമിൽ എല്ലാവർക്കും പവിത്രമായി പോകണം. അതിലും നമ്പർ വാറാണ്. ചിലർക്ക് ഹീറോ ഹീറോയിൻ പാർട്ടാണ്. ആത്മാക്കൾ നമ്പർ വാറാണല്ലോ. നാടകത്തിലും ചിലർ വളരെ സമ്പാദിക്കുന്നു, ചിലർ കുറച്ചു സമ്പാദിക്കുന്നു. ലക്ഷ്മി നാരായണന്റെ ആത്മാവിനെ മനുഷ്യാത്മാക്കളിൽ സുപ്രീം എന്ന് പറയുന്നു. എല്ലാവരും പവിത്രമാകുന്നു, പക്ഷെ പാർട്ട് നമ്പർ വാറാണ്. ചിലർ മഹാരാജാവ്, ചിലർ ദാസി, ചിലർ പ്രജ. നിങ്ങൾ അഭിനേതാക്കളാണ്. എല്ലാ ദേവതമാരും നമ്പർ വാറാണ്. നല്ല പുരുഷാർത്ഥം ചെയ്യൂ, ഉയർന്ന ആത്മാവാകൂ, ഉയർന്ന പദവി നേടൂ. നമ്മൾ 84 ജന്മം എങ്ങനെ എടുത്തു, ഈ സ്മൃതി നിങ്ങൾക്ക് വരാറുണ്ട്. ഇപ്പോൾ ബാബയുടെ അടുത്ത് പോകണം. കുട്ടികൾക്ക് ഈ സന്തോഷവും ലഹരിയും ഉണ്ട്. എല്ലാവരും പറയും, നമ്മൾ നരനിൽ നിന്ന് നാരായണൻ വിശ്വത്തിന്റെ അധികാരിയാകും. എങ്കിൽ പിന്നെ അങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്യണം. പുരുഷാർത്ഥമനുസരിച്ച് നമ്പർ വാർ പദവി ലഭിക്കുന്നു. എല്ലാവർക്കും നമ്പർ വാർ പാർട്ട് ലഭിച്ചിരിക്കുന്നു. ഈ ഡ്രാമ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണ്. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് ശ്രേഷ്ഠ മതം നൽകുന്നു. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. അങ്ങനെ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്ന് സത്തോ പ്രധാനമാകൂ. പാപഭാരം ശിരസിൽ വളരെയുണ്ട്. അതിനെ എങ്ങനെയായാലും ഇവിടെ ഇല്ലാതാക്കണം. അപ്പോൾ ആത്മാവ് പവിത്രമാകും. തമോ പ്രധാനമായതും നിങ്ങൾ ആത്മാവാണ്. അതിനാൽ സതോ പ്രധാനവും ആത്മാവിനാകണം. ഈ സമയം ഏറ്റവും ദരിദ്രം ഭാരതമാണ്. ഈ കളിയും ഭാരതത്തിന്റെ മേൽ തന്നെയാണ്. ബാക്കി മറ്റുള്ളവർ കേവലം ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടി വരുന്നു. പുനർജന്മം എടുത്തെടുത്ത് അന്തിമത്തിൽ എല്ലാവരും തമോ പ്രധാനമാകുന്നു. നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരി ആകുന്നു. ഭാരതം എത്ര ഉയർന്നതായിരുന്നു, ഇപ്പോൾ എത്ര ദരിദ്രമാണ്. പാവപ്പെട്ടവരെ തന്നെയാണ് എല്ലാവരും സഹായിക്കുന്നത്. ഓരോ കാര്യത്തിലും യാചിച്ചുകൊണ്ടിരിക്കുന്നു. മുൻപ് വളരെയധികം ധാന്യം ഇവിടുന്ന് കയറ്റി അയച്ചിരുന്നു. ഇപ്പോൾ ദരിദ്രമായി. അതിനാൽ റിട്ടേൺ സർവീസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഏതൊന്നാണോ കൊണ്ടുപോയത്, അത് വായ്പ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷ്ണന്റെയും ക്രൈസ്റ്റിന്റെയും രാശി ഒന്നു തന്നെയാണ്. മുഴുവൻ ലോകവും കൃഷ്ണന്റെ കയ്യിൽ വരുന്നു. മുഴുവൻ വിശ്വത്തിന്റെ അധികാരി നിങ്ങളായി തീരുന്നു. നിങ്ങൾ കുട്ടികൾ അറിയുന്നുണ്ട്, നമ്മൾ മുഴുവൻ വിശ്വത്തിന്റെയും അധികാരിയാകുന്നു. അപ്പോൾ എത്ര സന്തോഷം ഉണ്ടാകണം. നിങ്ങളുടെ ഓരോ ചുവടിലും കോടികളാണ്. കേവലം ഒരു ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നില്ല, രാജധാനി ആയിരുന്നല്ലോ. ഏതുപോലെ രാജാ റാണി, അതുപോലെ പ്രജ. എല്ലാവരുടെയും ചുവടുകളിൽ കോടികളാണ്. അവിടെ എണ്ണിയാലൊടുങ്ങാത്തത്ര ധനമുണ്ട്. ധനത്തിന് വേണ്ടി യാതൊരു പാപകർമ്മവും ചെയ്യില്ല. അത്രമാത്രം ധനമുണ്ട്. അല്ലാഹു അവൽദീന്റെ കഥ കാണിക്കുന്നുണ്ടല്ലോ. അല്ലാഹു അലാവുദ്ദീൻ അഥവാ ദേവീ ദേവതാ ധർമ്മം സ്ഥാപിക്കുന്നു. സെക്കൻഡിൽ ജീവൻ മുക്തി നൽകുന്നു. സെക്കൻഡിൽ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. കുബേരന്റെ ഖജനാവ് കാണിക്കുന്നു. മീര സാക്ഷാത്കാരത്തിൽ കൃഷ്ണനോടൊപ്പം ഡാൻസ് ചെയ്തു. അത് ഭക്തി മാർഗമാണ്. ഇവിടെ ഭക്തിയുടെ കാര്യമില്ല. നിങ്ങൾ പ്രാക്ടിക്കലിൽ വൈകുണ്ഠത്തിലേക്ക് പോയി രാജ്യം ഭരിക്കുന്നു. ഭക്തിമാർഗത്തിൽ കേവലം സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ഈ സമയം നിങ്ങൾ കുട്ടികൾക്ക് ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. അറിയുന്നു നമ്മൾ ഇതായി തീരും. കുട്ടികൾ മറന്നുപോകുന്നു, അതിനാൽ ബാഡ്ജ് നൽകുന്നു. ഇപ്പോൾ നമ്മൾ പരിധിയില്ലാത്ത അച്ഛന്റെ കുട്ടികളായി എത്ര സന്തോഷമുണ്ടായിരിക്കണം. ഇത് ഇടയ്ക്കിടെ പക്കായാക്കണം. പക്ഷെ മായ എതിർക്കുന്നത് കാരണം ആ സന്തോഷം നഷ്ടപ്പെടുന്നു. ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ, എങ്കിൽ ബാബ നമ്മളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റും. ഈ ലഹരി ഉണ്ടായിരിക്കും. കേവലം മായ മറപ്പിക്കുന്നത് കാരണം വികർമ്മം ഉണ്ടാകുന്നു. നിങ്ങൾ കുട്ടികൾക്ക് സ്മൃതിയുണ്ട്, നമ്മൾ 84 ജന്മങ്ങൾ എടുത്തു. മറ്റാരും 84 ജന്മം എടുക്കുന്നില്ല. ഇത് മനസ്സിലാക്കണം. നമ്മൾ എത്ര ഓർമ്മിക്കുന്നുവോ അത്രയും നമ്മൾ ഉയർന്ന പദവി നേടും. പിന്നീട് തനിക്ക് സമാനമാക്കണം. പ്രജകളെ തയ്യാറാക്കണം. ദീന അനുകമ്പ വീട്ടിൽ നിന്ന് ആരംഭിക്കണം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. തീർത്ഥയാത്ര ആദ്യം സ്വയം പോകുന്നു, പിന്നെ ബന്ധുമിത്രാദികളെ കൊണ്ടുപോകുന്നു. അതുപോലെ നിങ്ങളും വളരെ സ്നേഹത്തോടെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കൂ. പക്ഷെ എല്ലാവരും മനസ്സിലാക്കില്ല. ഒരു വീട്ടിൽ തന്നെ അച്ഛൻ മനസ്സിലാക്കും, കുട്ടി മനസ്സിലാക്കുന്നില്ല. അച്ഛനും അമ്മയും എത്ര തന്നെ ഈ പഴയ ലോകത്ത് നിന്ന് ഹൃദയം മാറ്റൂ എന്ന് കുട്ടിയോട് പറഞ്ഞാലും അംഗീകരിക്കില്ല, ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആരാണോ ഇവിടത്തെ തൈ അവർ വന്ന് മനസ്സിലാക്കും. ധർമ്മസ്ഥാപകർ മുകളിൽ നിന്നും വരുന്നു, അവരുടെ അനുയായികളും വന്നുകൊണ്ടിരിക്കുന്നു. ബാബ സ്ഥാപനയും ചെയ്യുന്നു, പിന്നീട് പാവനമാക്കി എല്ലാവരെയും തിരിച്ചു കൊണ്ടുപോകുന്നു. അതിനാൽ ബാബയെ സദ്ഗുരു മുക്തിദാതാവ് എന്ന് പറയുന്നു. സത്യമായ ഗുരു ഒന്നാണ്. മനുഷ്യർ ആരുടെയും സദ്ഗതി ചെയ്യുന്നില്ല. സദ്ഗതി ദാതാവ് ഒരേ ഒരു ബാബയാണ്. ആ ബാബ തന്നെയാണ് സദ്ഗുരു. ആ ബാബ ഭാരതത്തെ സത്യഖണ്ഡമാക്കുന്നു, രാവണൻ അസത്യഖണ്ഡമാക്കുന്നു. ബാബയെക്കുറിച്ചും ദേവതമാരെക്കുറിച്ചും അസത്യമെന്ന് പറയുന്നു. അതിനാൽ ബാബ പറയുന്നു, മോശമായത് കേൾക്കരുത്, ഇത് വേശ്യാലയമാണ്, സത്യുഗം ശിവാലയമാണ്. മനുഷ്യർ പക്ഷെ ഇത് മനസ്സിലാക്കുന്നില്ല. അവർ അവരുടെ വഴിയിലൂടെ നടക്കുന്നു. എത്ര ലഹള വഴക്ക് എല്ലാം നടക്കുന്നു. കുട്ടികൾ അമ്മയെ പതി പത്നിയെ തല്ലുന്നതിനു പോലും താമസമില്ല. പരസ്പരം വേദന കൊടുക്കുന്നു. അച്ഛന്റെ അടുത്ത് ഒരുപാട് സമ്പത്തുണ്ട്. മകന് കൊടുക്കുന്നില്ല എങ്കിൽ അച്ഛനെ വകവരുത്തുവാൻ പോലും താമസമില്ല. എത്ര മോശമായ ലോകമാണിത്. ഇപ്പോൾ നിങ്ങൾ ആരായി മാറുന്നു. നിങ്ങളുടെ ലക്ഷ്യം മുന്നിലുണ്ട്. നിങ്ങൾ കേവലം പറഞ്ഞിരുന്നു, അല്ലയോ പതീത പാവന, വന്ന് ഞങ്ങളെ പാവനമാക്കൂ. ഒരിക്കലും വിശ്വത്തിന്റെ അധികാരിയാക്കൂ എന്ന് പറഞ്ഞിരുന്നില്ല. ഈശ്വരൻ സ്വർഗം സ്ഥാപിക്കുകയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ആ സ്വർഗത്തിൽ ഇല്ലാത്തത്? പിന്നീട് രാവണൻ നമ്മളെ നരകവാസിയാക്കുന്നു. കൽപ്പത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിനാണ് എന്ന് പറഞ്ഞതിലൂടെ മറന്നുപോയി. ബാബ പറയുന്നു, നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരിയായിരുന്നു. ഇപ്പോൾ ചക്രം കറങ്ങി നരകത്തിന്റെ അധികാരിയായി. ഇപ്പോൾ വീണ്ടും ബാബ നിങ്ങളെ സ്വർഗത്തിന്റെ അധികാരിയാക്കുന്നു. പറയുന്നു, മധുരമായ ആത്മാക്കളെ, കുട്ടികളെ, ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ തമോ പ്രധാനത്തിൽ നിന്നും സത്തോ പ്രധാനമാകും. തമോ പ്രധാനമാകുന്നതിന് പകുതി കൽപ്പമെടുത്തു. പക്ഷെ മുഴുവൻ കൽപ്പമെന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ കല കുറഞ്ഞു വരുന്നു. ഈ സമയം ഒരു കലയുമില്ല. പറയുന്നു, ഞാൻ നിർഗുണമാലയാണ്, എന്നിൽ യാതൊരു ഗുണവുമില്ല. ഇതിന്റെ അർത്ഥം തന്നെ എത്ര ക്ലിയറാണ്. ഇവിടെ നിർഗുണ ബാലകരുടെ സഭ പോലുമുണ്ട്. ബാലകരിലും യാതൊരു ഗുണവുമില്ല. ബാലകരെ മഹാത്മാവിനേക്കാളും ഉയർന്നതെന്ന് പറയുന്നു. കാരണം അവർക്ക് വികാരത്തെക്കുറിച്ച് പോലും അറിയില്ല. മഹാത്മാക്കൾക്ക് വികാരത്തെക്കുറിച്ചറിയാം. അപ്പോൾ ഈ വാക്ക് പോലും എത്ര തെറ്റാണ്! മായ പൂർണമായും അധാർമ്മികമാക്കി. ഗീതാ പാരായണം ചെയ്യുന്നു. കാമവികാരം മഹാശത്രുവാണ്. അത് ആദിമധ്യ അന്ത്യം ദുഃഖം നൽകുന്നു. ഇത് ഭഗവാനുവാച എന്ന് പറയുന്നു. പക്ഷെ എന്നിട്ടും പവിത്രമാകുന്നതിൽ എത്ര വിഘ്നങ്ങൾ ഇടുന്നു! കുട്ടി വിവാഹം കഴിക്കുന്നില്ല എങ്കിൽ എത്ര എതിർപ്പാണ്! ബാബ പറയുന്നു, നിങ്ങൾ കുട്ടികൾക്ക് ശ്രീമത്തിലൂടെ നടക്കണം. ആരാണോ പുഷ്പമാകാത്തത് അവർ എത്ര മനസ്സിലാക്കിക്കൊടുത്താലും അംഗീകരിക്കില്ല. എവിടെയെല്ലാം മക്കൾ പറയുന്നുവോ, ഞങ്ങൾ വിവാഹം കഴിക്കുന്നില്ല, അപ്പോൾ അച്ഛനും അമ്മയും എത്ര ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്! ബാബ പറയുന്നു, ജ്ഞാന യജ്ഞം രചിക്കുമ്പോൾ അനേക പ്രകാരത്തിലുള്ള വിഘ്നവും ഉണ്ടാകുന്നു. മൂന്നടി മണ്ണു പോലും നൽകില്ല. നിങ്ങൾ കേവലം ബാബയുടെ ശ്രീമത്തിലൂടെ ഓർമ്മിച്ച് പവിത്രമാകൂ. ബാക്കി യാതൊരു ബുദ്ധിമുട്ടുമില്ല. കേവലം തന്നെ ആത്മാവ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഏതുപോലെ നിങ്ങൾ ആത്മാവ് ഈ ശരീരത്തിൽ അവതരിച്ചിരിക്കുന്നു, അതുപോലെ ബാബയും അവതരിച്ചിരിക്കുന്നു. പിന്നെ മത്സ്യ കൂർമ അവതാരം എങ്ങനെയുണ്ടായി? എത്ര നിന്ദിച്ചു! കണക്കണത്തിൽ പോലും ഭഗവാനുണ്ടെന്ന് പറയുന്നു. ബാബയെയും ദേവതമാരെയും നിന്ദിക്കുന്നു. ബാബയ്ക്ക് വരിക തന്നെ വേണം. വന്ന് നിങ്ങൾ കുട്ടികൾക്ക് സമ്പത്ത് നൽകണം. ബാബ സമ്പത്ത് നൽകുന്നു, രാവണൻ ശാപം നൽകുന്നു. ഇത് കളിയാണ്. ആരാണോ ശ്രീമതമനുസരിച്ച് നടക്കാത്തത് മനസ്സിലാക്കുവാൻ കഴിയും. അവരുടെ ഭാഗ്യം അത്രയും ഉയർന്നതല്ല. ഭാഗ്യശാലികൾ അതിരാവിലെ എഴുന്നേറ്റ് ഓർമ്മിക്കും, ബാബയോട് സംസാരിക്കും. സ്വയത്തെ ആത്മാവ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ എങ്കിൽ വികർമ്മം വിനാശമാകും, സന്തോഷത്തിന്റെ അളവ് വർദ്ധിക്കും. ആരാണോ പാസ് വിത്ത് ഓണറാവുന്നത് അവർ രാജപദവിക്ക് അർഹരാകുന്നു. കേവലം ഒരു ലക്ഷ്മീനാരായണനല്ല രാജ്യം ഭരിക്കുന്നത്, വംശാവലിയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ എത്ര സ്വച്ഛ ബുദ്ധിയുള്ളവരാണ്! ഇത് സത്സംഗമാണ്. ഒരു സത്സംഗമേ ഉള്ളൂ. ബാബ സത്യമായ ജ്ഞാനം നൽകി സത്യഖണ്ഡത്തിന്റെ അധികാരിയാക്കുന്നു. കൽപ്പത്തിന്റെ സംഗമത്തിലാണ് സത്യമായ കൂട്ട് ലഭിക്കുന്നത്. സ്വർഗത്തിൽ യാതൊരു പ്രകാരത്തിലുമുള്ള സത്സംഗവുമില്ല. ഇപ്പോൾ നിങ്ങൾ ആത്മീയ രക്ഷാസേനയാണ്. നിങ്ങൾ വിശ്വത്തിന്റെ തോണി അക്കരെ എത്തിക്കുന്നു. നിങ്ങളെ രക്ഷിക്കുന്നതും ശ്രീമതം നൽകുന്നതും ബാബയാണ്. നിങ്ങളുടെ മഹിമ വളരെ ഉയർന്നതാണ്. ബാബയുടെ മഹിമ, ഭാരതത്തിന്റെ മഹിമ അപരം അപാരമാണ്. നിങ്ങൾ കുട്ടികളുടെ മഹിമയും അപരം അപാരമാണ്. നിങ്ങൾ ബ്രഹ്മാണ്ടത്തിന്റെയും വിശ്വത്തിന്റെയും അധികാരി ആകുന്നു. ബാബ കേവലം ബ്രഹ്മാണ്ടത്തിന്റെ അധികാരിയാണ്. നിങ്ങൾക്ക് ഡബിൾ പൂജ ലഭിക്കുന്നു. ഡബിൾ പൂജ ലഭിക്കുന്നതിന് ബാബ ദേവതയാകുന്നില്ല. നിങ്ങളും നമ്പർ വാറായി മനസ്സിലാക്കുന്നു. സന്തോഷത്തോടെ പുരുഷാർത്ഥവും ചെയ്യുന്നു. പഠിത്തത്തിൽ വളരെ വ്യത്യാസമുണ്ട്. സത്യുഗത്തിൽ ലക്ഷ്മീനാരായണന്റെ രാജ്യമാണ്. അവിടെ മന്ത്രിയുടെ ആവശ്യമില്ല. ലക്ഷ്മീനാരായണൻ അവരെ ഭഗവാൻ ഭഗവതി എന്ന് പറയുമ്പോൾ അവർക്ക് മന്ത്രിയുടെ നിർദ്ദേശം എന്തിന്? എപ്പോൾ പതിത രാജാവാകുന്നുവോ അപ്പോൾ മന്ത്രിയും മറ്റും വരുന്നു. ഇപ്പോൾ പ്രജകളെ പ്രജകൾ ഭരിക്കുകയാണ്. നിങ്ങൾ കുട്ടികൾക്ക് ഈ പഴയ ലോകത്തിനോട് വൈരാഗ്യമാണ്. ജ്ഞാനം ഭക്തി വൈരാഗ്യം. ജ്ഞാനം കേവലം ആത്മീയ അച്ഛനല്ലാതെ മറ്റാർക്കും പഠിപ്പിക്കുവാൻ കഴിയില്ല. ബാബ തന്നെയാണ് പതിത പാവനൻ, സർവരുടെയും സദ്ഗതി ദാതാവ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ബാബയെ ഓർമ്മിക്കുന്നതിനോടൊപ്പം തനിക്ക് സമാനമാക്കുന്ന സേവനവും ചെയ്യണം. ദീനാനുകമ്പ വീട്ടിൽ നിന്ന് ആരംഭിക്കണം. എല്ലാവർക്കും സ്നേഹത്തോടെ മനസ്സിലാക്കി കൊടുക്കണം. രണ്ട്, ഈ പഴയ ലോകത്തിനോട് പരിധിയില്ലാത്ത വൈരാഗി ആകണം. മോശമായത് കേൾക്കരുത്, മോശമായത് കാണരുത്. പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളായ നമ്മൾക്ക് ബാബ കുബേരന്റെ ഖജനാവ് നൽകുന്നു. ഈ സന്തോഷത്തിലിരിക്കണം. വരദാനം: ഓരോ സങ്കല്പങ്ങളെയും വാക്കിനെയും കർമ്മത്തെയും ഫലദായകമാക്കി മാറ്റുന്ന ആത്മീയ പ്രഭാവശാലികളായി ഭവിക്കട്ടെ. എപ്പോഴെങ്കിലും മറ്റാരുടെയെങ്കിലും സമ്പർക്കത്തിൽ വരികയാണെങ്കിൽ അവരെക്കുറിച്ചുള്ള മനസ്സിന്റെ ഭാവന, സ്നേഹം, സഹയോഗം, മംഗളം എന്നിവയുടെ പ്രഭാവം നിറഞ്ഞതാകട്ടെ. ഓരോ വാക്കും ആർക്കെങ്കിലുമൊക്കെ ധൈര്യം നൽകുന്ന പ്രഭാവശാലിയാകട്ടെ. സാധാരണ സംസാരത്തിൽ സമയം പോകാതിരിക്കട്ടെ. ഇങ്ങനെ ഓരോ കർമ്മവും, അത് സ്വയത്തെ പ്രതിയാണെങ്കിലും മറ്റുള്ളവരെ പ്രതിയാണെങ്കിലും ഫലദായകമാകട്ടെ. പരസ്പരം ഓരോ രൂപത്തിലും പ്രഭാവശാലികളായി മാറണം. സേവനങ്ങളിൽ ആത്മീയ പ്രഭാവശാലികളാകൂ. അപ്പോഴേ ബാബയെ പ്രത്യക്ഷമാക്കാനുള്ള നിമിത്തമായി മാറാൻ കഴിയുകയുള്ളൂ. സ്ലോഗൻ: താങ്കളുടെ കിരണങ്ങൾ വിശ്വത്തെ മുഴുവൻ പ്രകാശമാനമാക്കട്ടെ. അങ്ങനെയുള്ള ശുഭചിന്തക മണികളായി മാറൂ. അവ്യക്ത സൂചന: സങ്കല്പശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനങ്ങൾക്ക് നിമിത്തമാകൂ. സമയമനുസരിച്ച് ശീതളതയുടെ ശക്തിയിലൂടെ ഓരോ പരിതസ്ഥിതിയിലും തന്റെ സങ്കല്പങ്ങളുടെ ഗതിയെയും വാക്കുകളെയും ശീതളവും ധൈര്യവുമുള്ളതാക്കി മാറ്റൂ. സങ്കല്പങ്ങളുടെ വേഗത കൂടുതലാണെങ്കിൽ വളരെയധികം സമയം വ്യർത്ഥമായി പോകും. അവയെ നിയന്ത്രിക്കാൻ കഴിയില്ല. അതിനാൽ ശീതളതയുടെ ശക്തി ധാരണ ചെയ്യുകയാണെങ്കിൽ വ്യർത്ഥത്തിൽ നിന്നും രക്ഷപ്പെടാനാകും. എന്ത്, എന്തുകൊണ്ട്, ഇങ്ങനെയല്ല അങ്ങനെ എന്നിങ്ങനെയുള്ള വ്യർത്ഥത്തിന്റെ സ്പീഡിൽ നിന്നും രക്ഷപ്പെടാനാകും. ഓം ശാന്തി.